2020 ജൂലൈ 7 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ കായികം പേജിൽ നിന്നും. ബെസ്റ്റ് ഫിനിഷർ മഹേന്ദ്ര സിംഗ് ധോണി സ്വതസിദ്ധമായ ശൈലിയിൽ വിജയത്തിലേക്ക് ഫിനിഷ് ചെയ്ത 5 പ്രധാന ഇന്നിംഗ്സുകൾ. 183 vs ശ്രീലങ്ക, 2005 ജയ്പൂർ. ധോണിയെ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ശ്രദ്ധിക്കാൻ ഇടയാക്കിയ ഇന്നിംഗ്സ്. സവായ് മാനസിംഗ് സ്റ്റേഡിയത്തിൽ ശ്രീലങ്ക നൽകിയ 299 റൺസ് ലക്ഷ്യം ചേസ് ചെയ്യാൻ ഇറങ്ങിയതാണ് ഇന്ത്യ. ആദ്യ ഓവറിൽ തന്നെ അപ്രതീക്ഷിത പ്രഹരം, സച്ചിൻ തെണ്ടുൽക്കർ പുറത്ത്. പെട്ടെന്ന് ഗാംഗുലിയുടെ മുൻ നിശ്ചയിച്ച ബാറ്റിംഗ് ഓർഡർ മാറ്റി ധോണിയെ മൂന്നാമനായി കളത്തിലേക്ക് വിടുന്നു. സച്ചിനെ പുറത്താക്കിയപ്പോൾ പാതി ജയിച്ചു എന്ന വിശ്വാസത്തിലായിരുന്ന ശ്രീലങ്കൻ ബൌളർമാരുടെ കണ്ണു തള്ളിച്ച പ്രകടനമാണ് പിന്നെ അവിടെ കണ്ടത്. ഒരൊറ്റ ലങ്കൻ ബൌളറെയും ധോണി വെറുതെ വിട്ടില്ല. സ്പിന്നറും പേസറുമെല്ലാം തല്ലി വാരിക്കൂട്ടി. 4 ഓവർ ബാക്കി നിൽക്കെ തന്നെ ഇന്ത്യ വിജയം കണ്ടു. 145 പന്തുകളിൽ നിന്നാണ് ധോണി പുറത്താകാതെ 183 റൺസ് നേടിയത്. 15 ഫോറുകളും 11 വമ്പൻ 6സുകളും ധോണിയുടെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഇതുവരെയുള്ള ചേസിംഗ് വിജയങ്ങളിൽ മിന്നൽ തിളക്കമുള്ളതായിരുന്നു ജയ്പൂരിലേത്. ഏറെക്കുറെ ഒറ്റയ്ക്കാണ് ധോണി അന്ന് ചേസിംഗ് നടത്തിയത് എന്നതാണ് മത്സരത്തെ വേറിട്ടു നിൽക്കുന്നത്. ആ മത്സരത്തിൽ ഉയർന്ന സ്കോർ ധോണിയുടെ 183 ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ മികച്ച സ്കോർ 39 റൺസ് ആയിരുന്നു. 72 നോട്ട് ഔട്ട്. വിഎസ് പാകിസ്ഥാൻ 2006 ലാഹോർ. ഇന്ത്യൻ ടീമിലേക്കുള്ള വരവിൽ ധോണിക്ക് ഏറെ പ്രശസ്തി നേടിക്കൊടുത്ത ഇന്നിംഗ്സ് ആയിരുന്നു പാകിസ്ഥാൻ പര്യടനത്തിലെ ലാഹോർ ഏകദിനത്തിലേത്. ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ പാകിസ്ഥാൻ നൽകിയ 289 റൺസ് ലക്ഷ്യം ചേസ് ചെയ്യാനിറങ്ങിയ ഇന്ത്യ 35 ഓവറുകൾ പിന്നിടുമ്പോൾ 190 5 എന്ന നിലയിലായി. ക്രീസിൽ അപ്പോൾ ഒരുമിച്ചത് ധോണിയും യുവരാജും. പിന്നെ കണ്ടത് വിസ്മയം. ഇരുവരും ചേർന്ന് ചെറുപ്പത്തിന്റെ വീര്യം മുഴുവൻ പുറത്തെടുത്തപ്പോൾ 14 പന്തുകൾ ബാക്കി നിർത്തി ഇന്ത്യ വിജയം ആഘോഷിച്ചു. വെറും 35 പന്തുകളിൽ നിന്ന് അർദ്ധ സെഞ്ചുറി തികച്ച ധോണി 46 പന്തുകളിൽ നിന്ന് 13 ബൌണ്ടറികൾ അടക്കമാണ് പുറത്താകാതെ 72 റൺസ് അടിച്ചുകൂട്ടിയത്. ഫിനിഷിംഗിൽ ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസം മറ്റൊരു ലെവലിലേക്ക് ഉയർത്തിയ മത്സരമായിരുന്നു അത്. മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട ധോണിയുടെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് സമ്മാനദാന വേദിയിൽ പുകഴ്ത്തിയത് പ്രസിദ്ധമാണ്. നീണ്ട മുടിയാണ് ധോണിയുടെ അഴകെന്നും അതൊരിക്കലും വെട്ടിക്കളയരുതെന്നുമായിരുന്നു മുഷാറഫിന്റെ കമന്റ്. 224 vs ഓസ്ട്രേലിയ, 2013 ചെന്നൈ ടെസ്റ്റ്. ടെസ്റ്റ് കരിയറിൽ ധോണി അധികം തിളങ്ങിയിട്ടില്ല. എന്നാൽ ചില അവസരങ്ങളിൽ ധോണി ടെസ്റ്റിലും തന്റെ കഴിവ് പുറത്തെടുത്തു. ഏകദിനങ്ങളിലെ ആക്രമണാത്മക ശൈലി മാറ്റിവെച്ച് ടെസ്റ്റിന്റെ രീതിശാസ്ത്രത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുമ്പോഴും വമ്പൻ ഷോട്ടുകൾ ധോണി കൈവെടിയാറുണ്ടായിരുന്നില്ല. ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ഒന്നാം ഇന്നിംഗ്സിൽ 380 നേടിയ ഒസീസിനെതിരെ ഇന്ത്യ ബാറ്റിംഗിനിറങ്ങി. 196-4 എന്ന സ്ഥിതിയിലായപ്പോഴാണ് ധോണി കളത്തിലേക്ക് ഇറങ്ങിയത്. 2 സുന്ദരമായ കൂട്ടുകെട്ടുകൾക്കാണ് ധോണി ഈ ഇന്നിംഗ്സിൽ ഊടും പാവുമിട്ടത്. ആദ്യ വിരാട് കോഹ്ലിക്കൊപ്പം 128 റൺസ്, പിന്നെ അന്ന് അരങ്ങേറ്റത്തിനിറങ്ങിയ വാലറ്റക്കാരൻ ഭുവനേശ്വറിനൊപ്പം 140 റൺസ്. 265 പന്തുകളിൽ നിന്ന് 24 ബൌണ്ടറുകളും 6 സിക്സുകളുമടക്കമാണ് ധോണി 224 റൺസ് അടിച്ചുകൂട്ടിയത്. മത്സരത്തിൽ ഇന്ത്യ 8 വിക്കറ്റ് വിജയം നേടി. ധോണിയുടെ ടെസ്റ്റിലെ ഏറ്റവും ഉയർന്ന സ്കോറായിരുന്നു ഇത്. ടെസ്റ്റിലെ ഒരു ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന സ്കോറും അതായിരുന്നു. 64 vs പഞ്ചാബ് കിങ്സ്, 2017 വിശാഖ്. IPL ചെന്നൈക്ക് വിലക്കേർപ്പെടുത്തിയിരുന്ന സമയത്ത് ധോണി നയിച്ചിരുന്നത് പൂനെ ജയൻസിനെയാണ്. ആ സീസണിൽ ബാറ്റിംഗിൽ ധോണിക്ക് വലിയ മികവ് കാട്ടാനായിരുന്നില്ല. എന്നാൽ പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ യഥാർത്ഥ ധോണി ഉണർന്നെണീറ്റു. അക്ഷർ പട്ടേൽ എറിഞ്ഞ അവസാന ഓവറിൽ പൂനെക്ക് ജയിക്കാൻ വേണ്ട 23 റൺസും ധോണി ഒറ്റയ്ക്കടിച്ചെടുത്തു. 0-1 wide, 6-0, 4-6, 6 എന്നിങ്ങനെയാണ് ആ ഓവറിൽ പട്ടേൽ റൺ വഴങ്ങിയത്. അവസാന 2 പന്തുകളിലെ സിക്സുകളും ധോണി സ്റ്റൈലിലായിരുന്നു. 51 പന്തുകളിൽ നിന്ന് പുറത്താകാതെ ധോണി അടിച്ചുകൂട്ടിയത് 64 റൺസാണ്. 91 vs ശ്രീലങ്ക, 2011 ലോകകപ്പ് ഫൈനൽ. ധോണി എന്ന ബാറ്റ്സ്മാനെയും ധോണി എന്ന നായകനെയും അടയാളപ്പെടുത്തിയ ഇന്നിംഗ്സാണത്. ലോകകപ്പ് ഫൈനൽ പോലെ ക്രിക്കറ്റിന്റെ ഉത്തുംഗവേദിയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബാറ്റിംഗ് ഓർഡറിൽ മുന്നിലേക്ക് വരാൻ കാട്ടിയ ചങ്കൂറ്റം, അവസാനം വരെ പൊരുതി നിന്ന് ടീമിനെ വിജയത്തിലെത്തിക്കാനുള്ള നിശ്ചയദാർഢ്യം, വിജയറൺ നേടാൻ തന്റെ സ്പെഷ്യൽ ഹെലികോപ്റ്റർ ഷോട്ട് തന്നെ കളിക്കാനുള്ള ആത്മവിശ്വാസം എന്നിവയെല്ലാം വാഴ്ത്തപ്പെട്ടു. വാങ്കഡെ സ്റ്റേഡിയത്തിൽ കപ്പുയർത്താൻ ഇന്ത്യ നേടേണ്ടിയിരുന്നത് 275 റൺസാണ്. എന്നാൽ ഇന്നിംഗ്സിന്റെ രണ്ടാമത്തെ പന്തിൽ തന്നെ വീരേന്ദർ സെവാഗ് ഡെക്കായി. 7 ഓവറിൽ സച്ചിനും 22 ഓവറിൽ വിരാട്ടും പുറത്തായതോടെ ഇന്ത്യ 114-3 എന്ന നിലയിലായി. സ്വാഭാവികമായി ആ ഘട്ടത്തിൽ ഇറങ്ങേണ്ടിയിരുന്നത് യുവരാജ് സിംഗ് ആയിരുന്നു. യുവയാകട്ടെ ടൂർണമെന്റിലുടനീളം മികച്ച ഫോമിലും. എന്നാൽ മുത്തയ്യ മുരളീധരനെതിരെ തനിക്ക് നന്നായി കളിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ധോണിയെ അഞ്ചാമനായി കളത്തിലേക്കെത്തിച്ചു. 4 വിക്കറ്റിൽ ഗൌതം ഗംഭീർ നെഞ്ചുറച്ചു നിന്ന് നടത്തിയ പോരാട്ടത്തിന് ധോണി നൽകിയ പിന്തുണയിൽ ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസം ഏറിയേറി വന്നു. സെഞ്ചുറിക്ക് 3 റൺസ് അകലെ വെച്ച് 42 ഓവറിൽ ഗംഭീർ പുറത്തായെങ്കിലും യുവി വരാനുണ്ടായിരുന്നു. ഇരുവരും ചേർന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 48 ഓവറിൽ നുവാൻ കുലശേഖര എറിഞ്ഞ പന്ത് ഹെലികോപ്റ്റർ ഷോട്ടിലൂടെ ധോണി ഗ്യാലറിയിൽ എത്തിക്കുമ്പോൾ ഇന്ത്യ ഒട്ടാകെ ആരവങ്ങൾ അലയടിച്ചുയർന്നു. 79 പന്തുകളിൽ 8 ഫോറും 2 സിക്സും അടക്കം ധോണി നേടിയ 91 റൺസിന് സെഞ്ചുറിയേക്കാൾ തിളക്കമുണ്ടായിരുന്നു. ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ധോണിയെ തേടിയെത്തി. അതിനും വിലയുണ്ടായിരുന്നു ആ ഇന്നിംഗ്സിനെ സുനിൽ ഗവാസ്കർ വിശേഷിപ്പിച്ച വാക്കുകൾക്ക്. മരണമെത്തുന്ന നേരത്ത് എനിക്ക് ലോകകപ്പ് ഫൈനലിലെ ധോണിയുടെ ആ ഇന്നിംഗ്സ് ഒന്നുകൂടി കണ്ട് ലോകത്തോട് വിട പറയണം.